ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കഴിഞ്ഞ വർഷം കേരള ആംഡ് പോലീസിന്റെ 3-5 ബറ്റാലിയനുകളിലെ സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവന്നിരുന്നു. മൊത്തം 551 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. MBA 16, ബിരുദാനന്തര ബിരുദമുള്ളവർ 52, ബിരുദമുള്ളവർ 234, ബിടെക് ബിരുദമുള്ളവർ 21, MCA 2, MTech നേടിയ ഒരാൾ, 2 MSW. കേരള ആംഡ് പോലീസ് സേനാംഗമായ പോലീസ് കോൺസ്റ്റബിളിന് വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത SSLC. ആ യോഗ്യത വേണ്ട പോസ്റ്റിലേക്ക് അപേക്ഷിച്ചവരുടെ വിവരമാണ് മുകളിൽ പറഞ്ഞത്. ഇത് പോലീസ് കോൺസ്റ്റബിളിന്റെ കാര്യം മാത്രമല്ല, LD ക്ലർക്കായാലും KSRTC കണ്ടക്ടറായാലും മറ്റേതൊരു സർക്കാർ ജോലിയായാലും ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ തള്ളിക്കയറ്റം കാണാം. സർക്കാർ ജോലി ഏതായാലും അതിനോടുള്ള അമിതമായ താൽപര്യം ഒന്നാമത്തെ ഘടകമായി കാണുമ്പോഴും BTech ബിരുദമുള്ളവരും MTech ബിരുദമുള്ളവരുമൊക്കെ SSLC അടിസ്ഥാന യോഗ്യതയായ തൊഴിലിനു വേണ്ടി മത്സരരംഗത്തിറങ്ങുന്നത് കാണുമ്പോൾ ഇവർക്കുള്ള തൊഴിലവസരങ്ങളിലെ ദൗർലഭ്യം പ്രകടമായി മനസ്സിലാക്കാം. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ബിരുദധാരികളുടെ എണ്ണം കേരളത്തിൽ ആവശ്യത്തിലും എത്രയോ അധികമാണ്. ഇത്രയും എഞ്ചിനീയർമാരെ താങ്ങാനുള്ള കെൽപ്പ് നമ്മുടെ സംസ്ഥാനത്തിനില്ല. എന്നതിനർത്ഥം ഇത്രയധികം എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. പക്ഷെ മുക്കിന് എഞ്ചിനീയറിംഗ് കോളേജുകൾ ആരംഭിക്കാൻ ജാതി, മത, സമുദായ സംഘടനകളും കച്ചവടക്കാരും ഇറങ്ങിത്തിരിച്ചപ്പോൾ ആർക്കും എഞ്ചിനീയറിംഗ് പഠനം സാധ്യമാകുന്ന സ്ഥിതി വന്നു. കോളേജുകളുടെ പഠന നിലവാരമോ വിജയശതമാനമോ ഒരു വിഷയമല്ലാതായി. 2018 എഞ്ചിനീയറിംഗ് ഫലം നോക്കിയാൽ കാണാൻ കഴിയുന്നത് വിജയശതമാനം 40% താഴെയാണ് എന്നാണ്. അതായത് 25,000 കുട്ടികൾ BTech പരീക്ഷ എഴുതിയാൽ അതിൽ 10,000 മേലെയും തോറ്റുപോകുന്ന സ്ഥിതി. 2018 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയെക്കുറിച്ച് ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ കണ്ടെത്തിയത് 12,000 കുട്ടികൾ കണക്കിന് 5% താഴെ മാർക്ക് വാങ്ങിയവരാണ് എന്നാണ്. കണക്കിനും സയൻസിനും മിനിമം മാർക്ക് പോലും വേണ്ടാത്ത സാഹചര്യത്തിലാണ് എഞ്ചിനീയറിംഗ് പഠനം. കേരളത്തിൽ 12,000 എഞ്ചിനീയറിംഗ് സീറ്റുകൾ മതി എന്ന് UR റാവു കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. പക്ഷേ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് നിലവിലുള്ളത്.
വിദ്യാഭ്യാസ വിചക്ഷണൻ RVG മേനോൻ പറയുന്നു.
ഇനി ഈ സീറ്റ് നിറയ്ക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ഡിമാൻഡ്. അതിനുവേണ്ടി വിദ്യാർത്ഥി പ്രവേശനത്തിനുള്ള നിലവാരം താഴ്ത്തണം. നേരത്തെ തന്നെ കേരളത്തിലെ ശരാശരി ഒരു 40% കുട്ടികളെ പാസ്സായിരുന്നുള്ളൂ. അപ്പോൾ 30,000 എഞ്ചിനീയറിംഗ് സീറ്റ് ഉള്ള സമയത്ത് 40% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10-15,000 സ്റ്റുഡൻസ് പാസ്സാവുന്നുള്ളൂ. വിദ്യാർത്ഥി പ്രവേശനത്തിന് നിലവാരം താഴ്ത്തിയാൽ ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ തോൽക്കും. അപ്പോൾ കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് ഒരു താല്പര്യമില്ലാത്ത, ശേഷിയില്ലാത്ത കുട്ടികളെ പ്രവേശിപ്പിച്ച് 4 വർഷം പഠിപ്പിച്ചോ പഠിപ്പിക്കാതെയോ അവരെ തോറ്റ് അവരുടെ ഉത്സാഹവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടവർ പോകുക. അതിന് പകരം ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് സീറ്റ് നിറയ്ക്കാം, മുടക്കുമുതലിന് തിരിച്ചു പിടിക്കാം എന്നുള്ളത് മാത്രം.
2019 എഞ്ചിനീയറിംഗ് ഫലം പുറത്തുവന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം താഴേക്ക് കുതിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ഫലമാണിത്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ സാങ്കേതിക സർവകലാശാല ആദ്യ ബാച്ച് BTech കോഴ്സ് ഫലത്തിൽ 2 കോളേജുകൾക്ക് സമ്പൂർണ്ണ പരാജയം. 10 കോളേജുകളിൽ വിജയം 10% താഴെയാണ്. 10-20 വിജയശതമാനമുള്ള കോളേജുകൾ 32. സംപൂജ്യരായ കോളേജുകളിൽ വളരെ കുറവ് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഓരോ സെമസ്റ്ററുകളിലും പരാജയപ്പെട്ട് ഒടുവിൽ പരീക്ഷ എത്തിയപ്പോൾ എണ്ണം തീരെ കുറയുകയായിരുന്നു. 10 സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വിജയം 10% താഴെയാണ്. ഇതിൽ ചില കോളേജുകൾ അടച്ചുപൂട്ടുകയോ പ്രവേശനം നിർത്തിവെക്കുകയോ ചെയ്തവയാണ്. 10-20 വിജയശതമാനമുള്ള കോളേജുകൾ 32. ഇതിലൊരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജും ഉൾപ്പെടുന്നുണ്ട്, വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. 2014 നിയമസഭയിൽ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം 20% താഴെ വിജയമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം 2. ഈ വർഷം 10% താഴെ വിജയമുള്ള കോളേജുകളുടെ എണ്ണം 10. 20% താഴെ വിജയമുള്ളത് 42 വർദ്ധിക്കുകയാണ് ചെയ്തത്. അന്ന് വിവിധ സർവകലാശാലകൾക്ക് കീഴിലായിരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളെ പിന്നീട് സാങ്കേതിക സർവകലാശാല രൂപവത്കരിച്ച് അതിലേക്ക് മാറ്റുകയായിരുന്നു. ഒന്നുകൂടി നോക്കുക, നിലവിൽ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്ന 50% കൂടുതൽ ആളുകൾ ബിടെക് കോഴ്സ് കഴിഞ്ഞവരാണ്. ബാങ്കിംഗ് മേഖലയും ബിടെക് എഞ്ചിനീയറിംഗ് മേഖലയും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ യാതൊരു ബന്ധവുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ലഭിക്കണം എന്ന ഉത്തരമേ ഇവർക്കൊക്കെയുള്ളൂ. ഇനി ബാങ്ക് കോച്ചിംഗ് കഴിയുന്നവരുടെ അവസ്ഥയോ? അവരിൽ ഒട്ടുമിക്കവർക്കും അവിടെയും ജോലി കിട്ടുന്നില്ല. സീറ്റുകളുടെ എണ്ണം തന്നെയാണ് ഇവിടെ പ്രധാന പ്രശ്നം. സീറ്റുകളുടെ എണ്ണം കൂടിയപ്പോൾ എങ്ങനെയെങ്കിലും അതിൽ കുട്ടികളെ ചേർക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യമേ മാനേജ്മെന്റുകൾക്കും ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറയുന്നു. ഇതിന് തടയിടാൻ സർക്കാർ കാര്യക്ഷമമായ രീതിയിൽ പ്രവേശന പരീക്ഷ നടത്തണം എന്നാവശ്യവും എത്രയോ കാലമായി ഉയരുന്നുണ്ട്. ഒട്ടുമിക്ക മാനേജ്മെന്റ് സ്ഥാപനങ്ങളും ഗസ്റ്റ് അധ്യാപകരെ വെച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നിലവിൽ ബിടെക് കഴിഞ്ഞവർക്ക് കുട്ടികളെ പഠിപ്പിക്കാം എന്ന നിയമമുണ്ട്. ഇങ്ങനെ ഗസ്റ്റ് അധ്യാപകരായി ബിടെക് കഴിഞ്ഞു വരുന്ന മിക്കവാറും പേരും ഇങ്ങനെ തന്നെ വന്നവരാണ്. അതത് കോളേജുകളിൽ തന്നെ ഇത്തരത്തിൽ കോഴ്സ് കഴിഞ്ഞ് പഠിപ്പിക്കാൻ കയറുന്ന എത്രയോ പേരുണ്ട്. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ അവിടെ നൽകുന്ന വിദ്യാഭ്യാസത്തിനും അതേ നിലവാരം തന്നെ വേണം എന്നത് നിർബന്ധമാണ്. പക്ഷേ എത്ര കോളേജുകളിൽ ഇങ്ങനെ ഒരു നിർബന്ധം വെച്ച് പുലർത്തുന്നുണ്ട്? ജലത്തിന് ആകൃതിയില്ല. അത് എന്തിൽ ഉൾക്കൊള്ളുന്നുവോ അതിന്റെ ആകൃതി സ്വയം സ്വീകരിക്കും. വളർന്നുവരുന്ന സാഹചര്യമനുസരിച്ചിട്ടാണ് ആകാരവും രൂപവുമൊക്കെ ഉണ്ടാവുക. നമ്മുടെ കുട്ടികളുടെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്.